ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. എൻഡിഎയുടെ പാർലമെന്ററി കക്ഷിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീന കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ 11 വരെ തൃശൂർ ജില്ലയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
നരേന്ദ്രമോദിയും ഫെർഡിനാൻഡ് ആർ മാർക്കോസും ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, കൃഷി, ആരോഗ്യ സംരക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്യും. വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളും ഇരുവരും ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ഫിലിപ്പീൻസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
ബീഹാറിലെ വോട്ടർ പട്ടികകളുടെ പ്രത്യേക പരിഷ്കരണ നടപടിക്കെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ചപ്പോൾ കോൺഗ്രസ്, ഡിഎംകെ, തൃണമൂൽ കോൺഗ്രസ് എംപിമാർ മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിലിറങ്ങി. പ്രതിഷേധിച്ചവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് സഭ തടസ്സപ്പെടുത്തുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങളുടെ പെരുമാറ്റം പാർലമെന്ററി ജനാധിപത്യത്തിന് അനുയോജ്യമല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എൻഡിഎയുടെ പാർലമെന്ററി കക്ഷിയോഗം രാവിലെ ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദ, മറ്റ് എൻഡിഎ എംപിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഹൽഗാം ഭീകരരുടെ വ്യക്തിവിവരങ്ങൾ, പശ്ചാത്തലം എന്നിവ സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ രാജ്യരക്ഷാ മന്ത്രാലയം നിഷേധിച്ചു. സായുധസേനയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസുകളോ ഏതെങ്കിലും വക്താക്കളോ ഇത്തരത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിലെ കർത്തവ്യ ഭവൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഭരണ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും വേഗം കൂട്ടുന്നതിനും ലക്ഷ്യമിടുന്ന പൊതു സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളിൽ ആദ്യത്തേതാണ് കർത്തവ്യ ഭവൻ. 241 ദശലക്ഷം യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ വലിയ വ്യോമയാന വിപണിയായി ഉയർന്നു. അന്താരാഷ്ട്ര വ്യോമ ഗതാഗത അസോസിയേഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 211 ദശലക്ഷം പേരാണ് വിമാനത്തിൽ യാത്ര ചെയ്തത്. 2023 അപേക്ഷിച്ച് 11.1% വളർച്ചയാണിത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചുമാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
ബലഹീനമായ കെട്ടിടങ്ങളിൽ പൊളിച്ചുമാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാനെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൊളിച്ചുമാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയും വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പിടിഐയും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനമൊരുക്കണം. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അപകടാവസ്ഥയിലെ പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമെന്നും ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ ഭരണ പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന് പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തലശ്ശേരിയെയും ധർമ്മടത്തെയും ബന്ധിപ്പിക്കുന്ന കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം 12 മാസം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗം പ്രതിസന്ധികൾക്കിടയിലും അഭിമാനകരമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. സമീപകാലത്തെ ചരിത്രത്തിൽ 85% ഉപഭോക്താക്കളാണ് റേഷൻ വിതരണം കൈപ്പറ്റിയതെന്നും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം തിരൂരിൽ പറഞ്ഞു. കുടുംബശ്രീ ഹോംഷോ പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം, പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ ഓൺലൈൻ ലോഞ്ചിംഗ്, ഓണം ഗിഫ്റ്റ് ഹാമ്പർ എന്നിവ മന്ത്രി എം ബി രാജേഷ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് ഉൽപ്പന്ന വിപണനത്തിന് കരുത്തേകുമെന്നും ഹോം ഷോപ്പുകൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റവും ഗുണകരമാണെന്ന് സ്പീക്കർ എ എൻ ഷംസ് പറഞ്ഞു. ലൈഫ് മിഷന്റെ ഭാഗമായി കണ്ണൂർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിൽ നിർമ്മിച്ച ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് സാന്നിധ്യം പരിശോധിക്കുന്ന ഉപകരണമായ സൊഡോക്സ അനലൈസർ ഇന്ന് വൈകിട്ട് കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പോലീസിന് കൈമാറും. കണ്ണൂർ സീസൈഡ് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ വാക്കറോ ഫൌണ്ടേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് അനലൈസർ വാങ്ങിയത്. സംസ്ഥാന പോലീസ് മേധാവി രവദ എ ചന്ദ്രശേഖർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ബഹിരാകാശ ഗവേഷണങ്ങളിൽ സ്വകാര്യ പങ്കാളികളെ ഉൾക്കൊള്ളിച്ച് ഇന്ത്യ നടത്തുന്ന മാറ്റം നൂതനാശയങ്ങളുടെ തരംഗത്തിന് കാരണമായതായി മുൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ ഇന്ത്യയിലെ ബഹിരാകാശ മേഖല ബിസിനസും സ്റ്റാർട്ടപ്പുകൾക്കും അവസരങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ 11 വരെ തൃശൂർ ജില്ലയിൽ നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 25-ഓളം വേദികളിലായി സംസ്കൃതോത്സവവും അറബി സാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടത്തും. സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് വരുന്ന ഒക്ടോബർ 22 മുതൽ 27 വരെയും നടത്തുമെന്നും മന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-ാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യവാരവും പൂർത്തിയാക്കും. സ്കൂൾ കായികമേളയിൽ 10,000-ത്തിലധികം മത്സരങ്ങളിലായി 24,000-ത്തോളം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. കായികമേളയോടനുബന്ധിച്ച് ജില്ലാതല മത്സരങ്ങൾ ഈ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ കേരള സിലബസ് പഠിക്കുന്ന കായിക പ്രതിഭകളെക്കൂടി മേളയിൽ പങ്കെടുപ്പിക്കും. സംസ്ഥാന ടിടിഐ പിപിടിടിഐ കലോത്സവം അടുത്ത മാസം 12-ന് വയനാട്ടിൽ ആരംഭിക്കും. 4 വേദികളിലായാണ് മത്സരങ്ങൾ. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബർ 6 മുതൽ 8 വരെ മലപ്പുറത്താണ്.
സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കക്കി ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നത് മാറ്റി. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാലാണ് നടപടി. ഇന്ത്യൻ ആർമിയുടെ റിസർച്ച് സെൽ അഗ്നിഷോത് മദ്രാസ് ഐഐടിയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യ അക്കാദമിക് ഗവേഷണമാണ് അഗ്നിഷോത് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ പ്രത്യേക രജിസ്ട്രേഷൻ ഡ്രൈവ് ഈ മാസം 15 വരെ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം നീട്ടി. അംഗനവാടി, ആശാപ്രവർത്തകർ, വീടുതോറും നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന സ്ത്രീകളുടെയും സമയബന്ധിത രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ രജിസ്ട്രേഷൻ സമയപരിധി ഈ മാസം 14 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇൻഷൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കർഷകർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റന്നാൾ വരെ അവസരം. അന്തിമ വോട്ടർ പട്ടിക 30-ന് പ്രസിദ്ധീകരിക്കും. ഫിബ ഏഷ്യാകപ്പ് പുരുഷ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ജോർദാനെ നേരിടും. ജിദ്ദ സ്പോർട്സ് സിറ്റിയിൽ വൈകിട്ട് 4:30-ക്കാണ് മത്സരം. അന്തരിച്ച നടൻ ഷാനവാസിന്റെ ഭൌതിക ശരീരം വൈകിട്ട് തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ കബറടക്കും. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 71-കാരനായ ഷാനവാസിന്റെ അന്ത്യം. ഷാനവാസിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വി ശിവൻകുട്ടിയും അനുശോചിച്ചു. സർവകലാശാലയിൽ സ്വയംഭരണമായിരിക്കണമെന്ന ആഗോള കാഴ്ചപ്പാടിനെ അട്ടിമറിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. എൻഡിഎയുടെ പാർലമെന്ററി കക്ഷിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീന കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ 11 വരെ തൃശൂർ ജില്ലയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.